അവരൊക്കെ ആഗ്രഹിക്കുന്നത് ആഘോഷിക്കുന്നത് അവന്റെ മെമ്മറിയാണ്. ബലിവേദിയിലെ കണക്ക്, ജീവിതം ഉടനീളം ഈ ബലിയുടെ നോഷൻ, ഈ ബലിയുടെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലുണ്ടാവട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിലേക്ക് പ്രവേശിക്കാം. ഈ ബലിയിൽ മുഴുവൻ ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക, ഇത് ഹൃദയം നൽകിയവന്റെ ബലിയാണ്. സ്നേഹത്തിന്റെ നൊമ്പരപ്പെടുന്ന അനുഭവങ്ങളോട് കടന്നു പോകാത്തവർക്ക് ഈ ബലി ആചരിക്കാനായിട്ട് അവകാശമില്ല എന്നും ഒരിക്കൽ കൂടി നമ്മൾ വീട്ടിനെ സമർപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ അധികം ദീർഘമില്ലാതെ, പ്രഭാഷണങ്ങളൊന്നും ഇല്ലാതെ ബലി അർപ്പിക്കുകയാണ്. കഴിവതും പേര് ബലിയിൽ കൂടി പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥനാപൂർവ്വം കണ്ണടച്ചിട്ട് ഭക്തിപൂർവ്വം വീടിനെ സമർപ്പിക്കുക. വെറുതെ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക, എന്റെ വീട്ടില് കാത്തിരിപ്പിന്റെ ഒരു മനോഭാവം എന്റെ വീട് നൽകുന്നുണ്ടോ, ഞാൻ കൊടുക്കുന്നുണ്ടോ? പ്ലീസ് എന്നെ തന്നെ കുറ്റപ്പെടുത്തി കാണാനായിട്ട് ശ്രമിക്കുക. ഡു ഐ ഗീവ്? എന്നിട്ട് ദൈവത്തോട് പറയുക, ദൈവമേ എന്റെ വീടെന്ന് പറയുന്ന കെട്ടിടത്തെ വീടാക്കി മാറ്റണമേ. ഈ കല്ലുമേശരി പ്രാർത്ഥിക്കുന്നത് പോലെ പണിയുന്ന ഈ കെട്ടിടത്തെ വീടാക്കി മാറ്റണമേ. എന്നിട്ട് ആ നാല് വരികൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ കർത്താവ് ഭവനം പണിയെന്നുള്ള ആരെങ്കിലും ഒന്നിൻ്റെ ചെയ്ത് കൊടുക്കുക. നാല് വരികൾ മാത്രം ഇരുന്നുകൊണ്ട് തന്നെ, ലീഫ് നോക്കണമെന്ന് പോലുമില്ല, പ്രാർത്ഥനാപൂർവം നാല് വരികൾ മാത്രം. മനസ്സിൽ സങ്കീർത്തന കണക്ക്. മനസ്സിൽ സങ്കീർത്തന കണക്ക്.
കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമില്ല. കർത്താവ് ഭവനം കാക്കാതെ പോയ കാവൽ വെറുതെയാവും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമല്ല. കർത്താവ് ഭവനം കാക്കാതെ പോയാൽ കാവലിൽ വെറുതെയാവും.
മനസ്സിൽ നമ്മുടെ കുടുംബത്തിലെ ഗൃഹനാഥന്മാരെ ഓർമ്മിക്കുക, ഭാര്യമാരെ ഭർത്താക്കന്മാരെയും മക്കൾ അച്ഛനെയും അമ്മയൊക്കെ ഓർമ്മിക്കുക. കുടുംബത്തിന്റെ നാഥനെയോ നാഥിയൊക്കെ മനസ്സിലൊന്ന് ഓർമ്മിക്കുക, അവർക്കൊരു നിമിഷം പ്രാർത്ഥിക്കുക. എന്നിട്ട് സങ്കീർത്തനങ്ങളിലുള്ള ഈ ആശംസ, ഏറ്റവും മനോഹരമായ ഈ ആശംസ നമ്മൾ ഒരു കരം ഉയർത്തി ചൊല്ലുക. ഒരു കരം ഒന്ന് ഉയർത്തുക. ഗൃഹനാഥന്മാർക്ക് വേണ്ടിയുള്ള ആശംസയാണിത്. പ്രാർത്ഥനാപൂർവം ചൊല്ലുക. ഭർത്താവിനും അച്ഛനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. 128-ാം സങ്കീർത്തനം എന്നോട് ചൊല്ലാം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാവും. നിന്റെ ആയുഷ്കാലം എത്രയും നീ ഐശ്വര്യം കാണും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ. നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ. നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ.
വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22:22. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട് പറഞ്ഞു, ഈ പീഡ സഹിക്കും മുമ്പ് ഈ പെസഹ നിങ്ങളുടെ ഭക്ഷിക്കുവാൻ ഞാൻ എത്രമേൽ ആശിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നവരെ ഇനി ഞാനിത് ഭക്ഷിക്കുകയില്ല. പിന്നെ ഒരു പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സങ്കീർത്തനം പാടി ഇങ്ങനെ പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കിടുക. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരും വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. പിന്നീട് അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം പാടി വിഭജിച്ചവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി നിത്യവും നിങ്ങളിത് ആചരിക്കുവിൻ. പാനപാത്രം എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് പകർന്നു വരുന്ന ഈ പാനപാത്രം എന്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാണ്. സ്നേഹമുള്ളവരെ, വീടുമായി ബന്ധപ്പെട്ട കുറെ ചിന്തകളാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്താണ് വീടെന്ന് അല്ലെങ്കിൽ എന്താണ് വീടായിരിക്കണമെന്ന് കാണാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും വീടിന്റെ ഒരു അന്തരീക്ഷത്തിലിരുന്ന് കൊണ്ട് മാത്രം കേൾക്കുന്ന ലാഘവത്തോടുകൂടി ഇത് കേൾക്കുക, വെറുതെ വീടിനെ കുറിച്ച് ഓർമ്മിക്കാനും ധ്യാനിക്കാനും വേണ്ടി. മനഃശാസ്ത്രത്തിൽ വീടിന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. വീടെന്ന് പറയുന്നത് ഒരുവന്റെ അമ്മയുടെ ഉദരത്തിന്റെ വികസിത രൂപമാണ്. ഹോം ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വോംബ്. വീട് അമ്മയുടെ ഉദരത്തിന്റെ വികസിത രൂപമാണ്. നമുക്കറിയാം, ഒരുവന്റെ ആയുസ്സിൽ അവൻ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി അനുഭവിച്ചിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് അവന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലമാണ്. അമ്മനോട്ട് ദ്രാവകത്തിൽ മുങ്ങിക്കുടി തുടിച്ചു നടക്കുന്ന കാലത്തിൽ എല്ലാം ഇവന് വേണ്ടി ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ഒരു ശബ്ദവും ഇവന്റെ ചെകിനെ അടിപ്പിക്കുന്നില്ല, ഒരു വർണ്ണവും ഇവന്റെ കണ്ണിനെ അഞ്ചിപ്പിക്കുന്നില്ല. ഇവന് വേണ്ടി മാത്രം ക്രമീകൃതമായിട്ടുള്ള ഊഷ്മാവ്, ഇവന് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെടുന്ന സുരക്ഷിതത്വത്തിന്റെ നിയമങ്ങൾ, ഇങ്ങനെ ഒരുവൻ അവന്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി അനുഭവിക്കുന്ന നിമിഷങ്ങൾ അമ്മയുടെ ഉദരത്തിലാണ്. പിറന്നു വീഴുന്ന കുഞ്ഞ് ഒത്തിരി സ്മൃതികളുമായിട്ടാണ് പിറന്നു വീഴുക. വൃത്തിയാക്കിയ സ്ലേറ്റ് പോലുള്ള മനസ്സുമായിട്ടല്ല അവൻ പിറന്നു വീഴുക. അവന്റെ സ്മൃതികളിൽ ഒത്തിരി ഓർമ്മകളുടെ കോറലുകളുണ്ട്. ഇത്തരം സ്മൃതികളുടെ കോറലുകളിൽ ഏറ്റവും തീവ്രമായ സ്മൃതി എന്ന് പറയുന്നത് അവൻ വന്ന അവന്റെ അമ്മയുടെ ഉദരത്തിന്റെ ഓർമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശിഷ്ടകാലം മുഴുവൻ സമാനമായ അനുഭവങ്ങൾ കിട്ടുമോ എന്നുള്ള അന്വേഷണമായിട്ട് ജീവിതം മാറുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്ടമായ കാലം സമാനമായ അനുഭവം ലഭിക്കുമെന്നുള്ള അന്വേഷണമായിട്ട് ഇവന്റെ ജീവൻ മാറുന്നു. എവിടെയൊക്കെ സമാനമായ അനുഭവങ്ങൾ ലഭിക്കുന്നോ അതൊക്കെ ഇവന്റെ മനസ്സിൽ ഉണർത്തുക ഈ അമ്മയുടെ ഉദരത്തിന്റെ സ്മൃതിയാണ്. തിരക്കുള്ള നഗരത്തിലെ ഒരു കത്തീഡ്രലിനെ കുറിച്ച് ചിന്തിക്കുക. ചുറ്റും ഒത്തിരി വർണ്ണങ്ങളുണ്ട്, ആരവങ്ങളുണ്ട്, ബഹളങ്ങളുണ്ട്. ഈ വർണ്ണങ്ങളിലും ബഹളങ്ങളിലും ആരവങ്ങളിലും മോചിതനായി ഒരുവൻ ഒരു കത്തീഡ്രലിന്റെ ദേവാലയത്തിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നു. മാർബിൾ പാകിയ തറയിൽ എവിടെയോ ഈ ചടഞ്ഞിരുന്നു കൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പേരിടാനാവാത്തൊരു ശാന്തി ഇവനെ പൊതിയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്? തിരക്കുള്ള ഈ നഗരത്തിൽ ഈ ദേവാലയം അമ്മയുടെ ഉദരത്തിന്റെ ഒരു വികസിത രൂപമായിട്ട് മാറുന്നു. ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വോംബ്. ഇതുകൊണ്ടാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അറിയാതൊരു ശാന്തി ലഭിക്കുക. സ്നേഹിക്കുന്ന ഒരാളുടെ കരവലത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ സമാനമായ അനുഭവമാണ് നമുക്ക് ലഭിക്കുക. ആൻ എക്സ്റ്റൻഷൻ ഓഫ് മൈ മദേഴ്സ് വോംബ്. ഇത്തരം സമാനമായ അനുഭവങ്ങൾ നൽകുന്ന അനുഭവങ്ങളിൽ ഏറ്റവും തീവ്രമായ അമ്മയുടെ ഉദരത്തിന്റെ വികസിത രൂപാനുഭവം നൽകേണ്ടത് വീടാണ്. ഹോം ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വോം. നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, സബോർഡിനേറ്റിനാൽ നിങ്ങൾ വെറുക്കപ്പെടുന്നുണ്ട്, മേലധികാരികളിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, ആരോഗ്യം നിങ്ങളെ ചെറുതാക്കുന്നുണ്ട്, ഇങ്ങനെ വല്ലാതെ പ്രണിതമായ ഹൃദയവുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പേരിടാനാവാത്തൊരു ശാന്തി ലഭിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, എന്റെ വീട് എന്റെ അമ്മയുടെ ഉദരത്തിന്റെ വികസിത രൂപമാണ്. മനസ്സിൽ വീടിനെ കുറിച്ചുള്ള ഈ സ്വപ്നം എന്നും ഉണ്ടാവണം. എന്റെ വീട് എന്റെ പ്രിയപ്പെട്ടവർക്ക് അമ്മയുടെ ഉദരത്തിന്റെ അനുഭവം നൽകുന്നുണ്ടോ? അമ്മയുടെ ഉദരത്തിന്റെ അനുഭവം നൽകുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ എല്ലാ വിജയങ്ങളും പരാജയമാകുന്നത് വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകം നഷ്ടമാവുമ്പോഴാണ്. മനുഷ്യന്റെ എല്ലാ പരാജയങ്ങളും നിഷ്പഭമായി പോകുന്നത് വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകം അവന്റെ കൂടെ ഉള്ളപ്പോഴാണ്. ജീവിതത്തിലെ ജയപരാജയങ്ങളെ നിർണയിക്കുന്ന ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ, വീടെന്ന് പറയുന്ന മാനദണ്ഡം. ഒരാത്മീയത നിങ്ങൾക്ക് കൂട്ടായിട്ട് വരെ ഉണ്ടാവില്ല. വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകം നഷ്ടമാകുമ്പോൾ ഒരു സങ്കീർത്തനോ സ്തോത്രഗീതം നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാവില്ല. വീടെന്ന് പറയുന്ന തട്ടകം തൊട്ട് നമ്മൾ ആരംഭിക്കുക. ചരിത്രത്തിലുണ്ട് വീടിന്റെ ഒത്തിരി രക്തസാക്ഷികൾ. വലിയ മനുഷ്യരായിരുന്നു, പക്ഷേ വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകത്തിൽ അവർ വല്ലാതെ തകർന്നുപോയി. ഒരാൾ നമുക്കറിയാം, ടോൾസ്റ്റോയാണ്, മഹാനായ എഴുത്തുകാരൻ. ചക്രവർത്തിമാർക്ക് തുല്യമായ ജീവിതരീതി, പ്രഭു. എന്നിട്ടും ഈ മനുഷ്യന്റെ വീടിന്റെ താളപ്പിഴകള് ഈ മനുഷ്യനെ വല്ലാതെ അലച്ചിരുന്നു. സോഫി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ സംശയരോഗിയായിരുന്നു. നിരന്തരം ഈ മനുഷ്യനെ തെറ്റിദ്ധരിച്ചിരുന്നു. ഒടുവിൽ ഒരു രാത്രിയിൽ പനിച്ചു കിടക്കുന്ന ഈ ടോൾസ്റ്റോയും ഭാര്യയും തമ്മിൽ വാക്കുതർക്കമായി. ഈ മനുഷ്യൻ പറഞ്ഞു, മടുത്തു എനിക്ക് ഈ വീട്, ഞാൻ എവിടെയെങ്കിലും പോവുകയാണ്. ഇയാൾ ഇറങ്ങി നടന്നു. നടന്നെത്തുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ കിടന്നുറങ്ങി പ്രഭാതമായപ്പോൾ പണിക്ക് പോകുന്ന മനുഷ്യരെ, സാധാരണ മനുഷ്യർ കണ്ടുമുട്ടിയത് ഒരു അനാഥ ശവത്തെയാണ്. വലിയ മനുഷ്യനാണ്, സർചക്രവർത്തിമാരെ കണക്ക് ജീവിച്ചിരുന്നവനാണ്. പക്ഷേ വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകം നഷ്ടമാകുമ്പോൾ എവിടെയോ വലിച്ചെറിയപ്പെടുന്ന ഒരു അനാഥ ശവം കണക്ക് ഇവൻ മാറുന്നു. ടോൾസ്റ്റോയി വീടിന്റെ ഒരു രക്ഷാശിയാണ്. മറ്റൊരാള് സോക്രട്ടീസാണ്. സോക്രട്ടീസിന്റെ കാര്യത്തിൽ പ്രത്യേകതകളുണ്ട്. സോക്രട്ടീസിന്റെ ദാർശനികമായ തലങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയ മനസ്ഥിതിയായിരുന്നില്ല അവന്റെ ഭാര്യയായ സന്താപ്പയ്ക്ക്. എന്നും കലഹത്തിന്റെ ദിനങ്ങളായിരുന്നു. ഒടുവില് ന്യായപീഠം ഇവനൊരു കോപ്പ വിഷം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. തടവറയില് സോക്രട്ടീസിനെ കാണുവാൻ വേണ്ടി സന്താപ്പ എത്തുന്നു. സന്താപ്പ സോക്രട്ടീസിനോട് പറഞ്ഞു, സോക്രട്ടീസ്, ഞാൻ നിങ്ങളെ ഒരു നാളും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞതാണ് മനോഹരം. സോക്രട്ടീസ് ഇങ്ങനെ പറഞ്ഞു, സന്താപ്പ നീ വെറുതെ കള്ളം പറയുകയാണ്. നിന്റെ കലഹങ്ങൾക്ക് പിന്നിൽ നീ ഒളിപ്പിച്ചു വെച്ചത് നിന്റെ സ്നേഹത്തെ തന്നെയായിരുന്നു. മനോഹരമാണിത്. സന്താപ്പ നീ വെറുതെ കള്ളം പറയുകയാണ്. ഇതോടുകൂടി ഈ സ്ത്രീക്ക് സുബോധം നഷ്ടപ്പെടുന്നു. ഒരു ഹിസ്റ്റീരിയ രോഗിക്കണക്ക് സ്ക്രീം ചെയ്ത് തളർന്നു വീഴുമ്പോൾ പ്ലേറ്റോ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. സോക്രട്ടീസ് പറയുന്ന ഈ വാക്കുണ്ടല്ലോ, സന്താപ്പ നീ വെറുതെ കള്ളം പറയുകയാണ്, നിന്റെ കലഹങ്ങൾക്ക് പിന്നിൽ നീ ഒളിപ്പിച്ചു വെച്ചത് നിന്റെ സ്നേഹത്തെ തന്നെയാണ്. നമ്മുടെയൊക്കെ പ്രശ്നവും ഇത് തന്നെയാണ്. ഭൂമിയിൽ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും എന്നുള്ളതാണ് ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. എന്നിട്ടും നമ്മൾ പലപ്പോഴും ഏതൊക്കെയോ പാരുഷ്യങ്ങൾക്ക് പിന്നിൽ, ഏതൊക്കെയോ കലഹങ്ങൾക്ക് പിന്നിൽ, ഏതൊക്കെയോ ദുശ്ചാട്ടങ്ങൾക്ക് പിന്നിൽ, ഏതൊക്കെയോ അകൽച്ചകൾക്ക് പിന്നിൽ നമ്മളെ സ്നേഹത്തെ ഒളിപ്പിച്ചു വെക്കുന്നു. സ്നേഹത്തിന് അതിന്റെ എക്സ്പ്രഷൻസ് ആവശ്യമുണ്ട്. പണി കഴിഞ്ഞു പോകുന്ന ഒരു സാധാരണ തൊഴിലാളി അടുത്തുള്ള ബേക്കറിയിൽ കയറി രണ്ട് ലഡുവുമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ഇത് കുഞ്ഞിന് അത്താഴമായിട്ട് കൊടുക്കാനുള്ളതല്ല. ഇവന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണിത്, ആൻ എക്സ്പ്രഷൻ ഓഫ് ഹിസ് ലവ്. നാട്ടിലേക്ക് ഒരുവൻ കത്തെഴുതുന്നത് നാട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞിട്ടല്ല, ഇവിടെ പ്രശ്നമില്ല എന്ന് വിളിച്ചു പറയാനും വേണ്ടിയല്ല, മറിച്ച് ഇത് ഇവന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ നെഞ്ചിൽ വീഴ്ത്തിയിട്ടുള്ള വിത്താണ്. ഇതിന്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയുക. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ഇഷ്ടമില്ലാത്ത മനുഷ്യ ആരുമില്ല. ബട്ട് ഡു വി ഗീവ് എക്സ്പ്രഷൻസ്? സന്താപ്പ നീ വെറുതെ കള്ളം പറയുകയാണ്, നിന്റെ പാരുഷ്യങ്ങൾക്ക് പിന്നിൽ നീ ഒളിപ്പിച്ചു വെച്ചത് നിന്റെ സ്നേഹത്തെ തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടു ഭവനം തീർക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ മൂലക്കല്ലായി സ്വീകരിക്കുക എന്ന് പറയേണ്ട അർത്ഥം ഭക്തിയിലും ധ്യാന കേന്ദ്രങ്ങളിലും ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് നീ എന്റെ രക്ഷകനാണ് നാഥാണെന്ന് വിളിച്ചു പറയുകയല്ല, മറിച്ച് എന്റെ മനസ്സിനെ അവന്റെ മനസ്സുമായിട്ട് പൊരുത്തപ്പെടുവാൻ ശ്രമിക്കുകയാണ്. അവന്റെ സ്നേഹത്തിന്റെ 1000 ഡയമെൻഷനിൽ നിന്ന് ഒന്നെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ അംഗീകാരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കേൾപ്പുള്ള മനസ്സ്, ആർക്കൊക്കെയാണോ നിന്റെ സ്നേഹം ആവശ്യമുള്ളത് അവനിലേക്ക് പെയ്തിറങ്ങുക എന്നുള്ളത്. ദാമ്പത്യ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന താളപ്പഴക്കം എന്താണ് അടിസ്ഥാന കാരണം? ആഫ്രിക്കയിലെ ഒരു ഗോത്രത്തിനിടയിലുള്ള ഒരു നാടോടി കഥയുണ്ട്. ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ഒരു ദേവകന്യകയുമായിട്ട് സ്നേഹത്തിലാവുന്നു. ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. വിവാഹത്തിന്റെ അന്ന് ഇവള് ആകാശങ്ങളിലേക്ക് വരുമ്പോൾ ഇവളുടെ കയ്യിൽ ഒരു മണിച്ചപ്പുണ്ടായിരുന്നു. ഈ മണിച്ചപ്പ് കാട്ടിക്കൊണ്ട് ഇവളിവനോട് പറഞ്ഞു, ഇതിനകത്താണ് എനിക്ക് ഏറ്റവും പ്രഷ്യസായ ഒന്ന്, ഇത് നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീഠത്തിൽ ഈ മണിച്ചപ്പ് വെച്ചു. വിവാഹം കഴിഞ്ഞു, ഏറെ ദിനങ്ങൾ കടന്നുപോയി. എല്ലാ ദാമ്പത്യ ബന്ധങ്ങളുള്ളതുപോലെ ഏതൊക്കെയോ താളപ്പിഴകളും അകൽച്ചകളും ഇവരുടെ ജീവിതത്തിലേക്കും വന്നു. വല്ലാതെ ഇവർ അകന്നു. ഒരു ദിവസം ഇവൻ ഓർമ്മിച്ചു, ഇവൾ ഏറ്റവും പ്രഷ്യസാണെന്ന് പറയുന്ന ഈ മണിച്ചപ്പിനകത്ത് എന്താണ്? ഇവളില്ലാതിരുന്നോ നേരം നോക്കി ഇവൾ ഇവനിതിന്റെ മൂടി ഉയർത്തി. അതിനകത്ത് ഒന്നുമില്ലായിരുന്നു. തിരികെ വന്നപ്പോഴേക്കും ഇവൻ ഈ പെൺകുട്ടിയോട് കലഹിച്ചു. കഷ്ടമാണിത്, ഇത്രയും കാലം നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു, നീ പറഞ്ഞു ഈ മണിച്ചപ്പിനകത്ത് നിനക്ക് ഏറ്റവും പ്രശസ്തമായ എന്തോ ഉണ്ടെന്ന്. പക്ഷെ ഇന്നലെ ഞാൻ തുറന്നു നോക്കി, അതിനകത്ത് ഒന്നുമില്ലായിരുന്നു, ശൂന്യത മാത്രമായിരുന്നു. പെട്ടെന്ന് ഈ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ ദേവലോകത്തു നിന്നാണ് വരുന്നത്. ഭൂമിയിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ കഴിഞ്ഞിരുന്ന ദേവലോകത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് മാലാഖ പൈതങ്ങള്, ആകാശത്തിന്റെ ഒരു ചീള്, ആകാശത്തിന്റെ ഒരു കീറ് ഈ മണിച്ചപ്പിൽ ഒതുക്കി എനിക്ക് സമ്മാനിച്ചതാണ്. എന്റെ ആകാശം എപ്പോഴാണ് നിനക്ക് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയത്?